ദാവീദ് താങ്കൾക്ക് ഈ ആഹ്വാനം നൽകുകയാണ്. നീ നിന്റെ ജീവിതത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. അവനാണോ നിന്റെ സന്തോഷം, പ്രമോദം? അവനുമായുള്ള കൂട്ടായ്മയ്ക്കാണോ നിനക്ക് കൂടുതൽ താൽപര്യമുള്ളത്?
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
ദിനവൃത്താന്ത പുസ്തകങ്ങൾ നാം ഈ ദിവസങ്ങളിൽ പഠിക്കുവാൻ ആരംഭിച്ചല്ലോ. ഒന്ന് ദിനവൃത്താന്തങ്ങൾ 22 അധ്യായം വരെ നാം ചിന്തിച്ചു കഴിഞ്ഞിരുന്നു. 23 അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഇപ്പോഴും ദേവാലയത്തെ സംബന്ധിക്കുന്ന ഭാഗമാണ് ചിന്തിക്കുന്നത്. ദൈവം ഇത് വളരെ പ്രാധാന്യമുള്ള കാര്യമായി കരുതി എന്ന കാര്യം വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ. ദാവീദും ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമായി കരുതി. താൻ ചെയ്ത ഈ ഒരുക്കങ്ങളിൽ നിന്നും ദൈവിക ആരാധനയിൽ ദാവീദിനുണ്ടായിരുന്ന താൽപര്യം നമുക്ക് കാണുവാൻ കഴിയും. അവൻ എഴുതിയ സങ്കീർത്തനങ്ങൾ അതിന് ഉത്തമ ഉദാഹരണങ്ങളാണല്ലോ. 84 സങ്കീർത്തനം എത്ര ഉന്നതമായ ഒരു സങ്കീർത്തനമാണ്. അതുപോലെ തന്നെ 27 സങ്കീർത്തനം, അവിടെ അവൻ പാടുകയാണ്, ദൈവമേ ഞാൻ ഒരേ ഒരു കാര്യം മാത്രം ആഗ്രഹിക്കുന്നു, നിന്റെ കൂടാരത്തിൽ പാർക്കുവാൻ എന്നെ അനുവദിക്കണമേ. ദാവീദിന് ദൈവിക കാര്യങ്ങളിലുണ്ടായിരുന്ന താൽപര്യം എത്ര വലുതായിരുന്നു. പ്രിയ സുഹൃത്തെ, താങ്കൾ ഒരു ദൈവ പൈതലാകുന്നുവെങ്കിൽ ദാവീദ് താങ്കൾക്ക് ഈ ആഹ്വാനം നൽകുകയാണ്, നീ നിന്റെ ജീവിതത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. അവനാണോ നിന്റെ സന്തോഷം, പ്രമോദം? അവനുമായുള്ള കൂട്ടായ്മയ്ക്കാണോ നിനക്ക് കൂടുതൽ താൽപര്യമുള്ളത്? താങ്കൾ ദൈവത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അവനെ അറിയുകയും സേവിക്കുകയും ചെയ്യുക എന്നത് താങ്കളുടെ ഹൃദയത്തിന്റെ താൽപര്യമാണോ? ദാവീദ് ദൈവത്തിനു വേണ്ടി മുന്നേറുന്നതായിട്ടത്രേ നാം കാണുന്നത്. ഈ മഹത്തായ ദേവാലയ പണിയിൽ മുൻപോട്ടു പോകുവാൻ ദാവീദ് തന്റെ മകനായ ശലോമോനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. 23 അധ്യായത്തിലേക്ക് നമുക്കിന്ന് കടന്നുവരാം. അതിന്റെ 1 വാക്യത്തിൽ നാം വായിക്കുന്നത്, ദാവീദ് വയോധികനും കാലസമ്പൂർണനുമായപ്പോൾ തന്റെ മകനായ ശലോമോനെ ഇസ്രായേലിന് രാജാവാക്കി. ദാവീദ് തനിക്ക് പകരം ശലോമോനെ രാജാവാക്കുന്നു. 2-3 വാക്യങ്ങളിൽ അവൻ ഇസ്രായേലിന്റെ പ്രഭുക്കന്മാരെയും പുരോഹിതന്മാരെയും ലേവ്യരെയും എല്ലാം കൂട്ടിവരുത്തി. ലേവ്യരിൽ 30 വയസ്സു മുതൽ മേലോട്ടുള്ളവരെ എണ്ണി. ആളെണ്ണം പേരുപേരായി അവർ 38,000 പേർ ആയിരുന്നു. അവർ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ലേവ്യർ ഏകദേശം 8,000 പേരുണ്ടായിരുന്നു. ഇപ്പോൾ അവർ 38,000 ഇപ്പോൾ വർദ്ധിച്ചു. ദൈവം പറഞ്ഞതുപോലെ അവരുടെ സംഖ്യയിൽ വർധനവുണ്ടായി എന്ന് കാണുന്നു. ദാവീദ് ദേവാലയം പണിക്കായുള്ള സാമഗ്രികൾ ശേഖരിക്കുക മാത്രമല്ല, ലേവ്യരെ ദേവാലയ ശുശ്രൂഷയ്ക്കായി സംഘടിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നതായി നാം കാണുന്നു. അങ്ങനെ അവൻ എന്തെല്ലാമാണ് തന്റെ ജീവിതത്തിൽ ചെയ്തു തീർക്കുന്നത്? ഒരു രാജാവായി ദേശത്തിന്റെ കാര്യങ്ങൾ നോക്കി നടത്തുക, ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നത് തന്നെ തലവേദന പിടിച്ച കാര്യമാണ്. എന്നാൽ ആത്മീയ കാര്യങ്ങളിൽ ഇത്രയധികം ശ്രദ്ധ ചെലുത്തിയ വേറെ ഒരു രാജാവും ഉണ്ടായിരുന്നില്ല എന്ന് വേണം ചിന്തിക്കുവാൻ. 4-5 വാക്യങ്ങളിൽ അവരിൽ 24,000 പേർ യഹോവയുടെ ആലയത്തിലെ വേല നടത്തേണ്ടുന്നവരും 6,000 പേർ പ്രമാണികളും ന്യായാധിപന്മാരും 4,000 പേർ വാതിൽ കാവൽക്കാരും 4,000 പേർ സ്തോത്രം ചെയ്യേണ്ടതിന് ദാവീദ് ഉണ്ടാക്കിയ വാദ്യങ്ങളാൽ യഹോവയെ സ്തുതിക്കുന്നവരുമായിരുന്നു 4,000 പേർ അന്നത്തെ കൊയറിലുണ്ടായിരുന്നത്. ദാവീദ് സംഗീതത്തിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നു. 4,000 പേർ സംഗീതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയെന്ന കാര്യമൊന്ന് ഓർത്തു നോക്കുക. ലേവ്യർ സമാഗമന കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്തിരുന്നു എന്ന കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ആ അഹരോന്റെ കുടുംബം പുരോഹിതന്മാരായി ശുശ്രൂഷ ചെയ്തിരുന്നു. ലേവ്യരുടെ 3 കുടുംബത്തിന് അവരുടെ പ്രത്യേക ചുമതലകൾ ഉണ്ടായിരുന്നതായി നാം വായിക്കുന്നു. 6 വാക്യത്തിലേക്ക് വന്നാട്ടെ, ദാവീദ് അവരെ ലേവി പുത്രന്മാരായ ഗർശോൻ, കെഹാത്ത്, മെരാരി എന്നീ ക്രമപ്രകാരം കൂറുകളായി വിഭാഗിച്ചു. ഗർസോന്യർക്കും കെഹാത്യർക്കും മെരാരിയർക്കും സമാഗമന കൂടാരത്തിന്റെ നടത്തിപ്പിൽ പ്രത്യേക ചുമതലകൾ ഉണ്ടായിരുന്നു. മരുഭൂമി യാത്രയിൽ സമാഗമന കൂടാരം ഒരു സ്ഥലത്തുനിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന ചുമതല അവർക്കായിരുന്നു. അവരാണ് സമാഗമന കൂടാരം അഴിച്ചെടുക്കുകയും പുതിയ സ്ഥാനത്ത് സ്ഥാപിക്കുകയും ചെയ്തിരുന്നത്. ഗർശോന്യർ സമാഗമന കൂടാരത്തിന്റെ ശീലകളും മൂടികളും ചുമന്നിരുന്നു. കെഹാത്യർ സമാഗമന കൂടാരത്തിലെ ഉപകരണങ്ങൾ ചുമക്കുന്നവരായിരുന്നു. പലകകളും തൂണുകളും ചുമന്നിരുന്നത് മെരാരിയരാണ്. രാവിലെ സമയം കൂടാരം താഴെ ഇറക്കുന്നതും വൈകിട്ട് അതിനെ പുനഃസ്ഥാപിച്ച് അതിൽ ആരാധന തുടങ്ങുന്നതും വലിയ ശ്രമകരമായ കാര്യമായിരുന്നു എന്ന് നാം സംഖ്യാപുസ്തകം പഠിച്ചപ്പോൾ കണ്ടുവല്ലോ. വളരെ പ്രയാസം പിടിച്ച പണിയായിരുന്നു. എന്നാൽ അത് ചെയ്യുവാനായിട്ട് വേർതിരിക്കപ്പെട്ട ലേവ്യരുടെ സംഖ്യ നാം ഇവിടെ കാണുന്നു. 26 വാക്യത്തിൽ നാം വായിക്കുന്ന, ആകയാൽ ലേവ്യർക്ക് ഇനി തിരുനിവാസവും അതിലെ ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങൾ ഒന്നും ചുമപ്പാൻ ആവശ്യമില്ല എന്ന് ദാവീദ് പറഞ്ഞു. മരുഭൂമിയിൽ കൂടി സമാഗമന കൂടാരം ചുമന്നുകൊണ്ട് പോകുവാനുള്ള ലേവ്യരുടെ ജോലി ഇപ്പോൾ അവസാനിച്ചു. ഇനിയും അവർക്ക് കർത്താവിനുവേണ്ടി വേറെ ശുശ്രൂഷയാണ് ചെയ്യുവാനുള്ളത്. ഇവിടെയും നമുക്കൊരു വലിയ പാഠം പഠിക്കുവാനായിട്ടുണ്ട്. ദൈവം പല സംഘടനകളെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അവയെക്കൊണ്ടുള്ള ഉദ്ദേശം നിവർത്തിച്ചു കഴിഞ്ഞാലും അവയെ നിലനിർത്തുവാൻ ചിലർ താൽപര്യപ്പെടുന്നതായി കാണാം. ഇനിയും അവയെക്കൊണ്ട് യാതൊരു പ്രവർത്തനവും ദൈവം ഉദ്ദേശിക്കുന്നില്ലായിരിക്കാം. ഞാൻ അങ്ങനെ പറയുന്നതുകൊണ്ട് എന്നെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ദൈവം ഒരു കാര്യം അവസാനിപ്പിക്കുമ്പോൾ അത് അതോട് തീരുകയാണ് ചെയ്യുന്നത്. പുതിയ ഒന്ന് തുടങ്ങേണ്ട സമയമായിരിക്കുന്നു എന്നർത്ഥം. തക്കതക്ക സമയങ്ങളിൽ ദൈവം തക്കതായ ആളുകളെയും സംഘടനകളെയും എഴുന്നേൽപ്പിച്ച് തന്റെ വേല ചെയ്യിക്കും. എല്ലാവരും എന്നും അതേ രീതി തുടരണം എന്ന് അതിനർത്ഥമില്ല. ദൈവവചനത്തിന് മാറ്റമില്ല. ദൈവിക പ്രമാണങ്ങൾ എന്നും ഒന്നുതന്നെ. എന്നാൽ ഓരോ കാലത്തും ഓരോ സ്ഥലത്തും അതിന്റെ പ്രവർത്തനങ്ങൾ വ്യത്യസ്തമായിരിക്കും. നാം യുക്തിപരമായും പ്രായോഗികമായും ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കണം. ദൈവവചനത്തിനും ദൈവവുമായുള്ള ബന്ധത്തിനും പ്രാധാന്യം നൽകാത്തതിനാലാണ് പണ്ടാരോ ചെയ്തതെന്ന് പറഞ്ഞു കേൾക്കുന്നതിനൊക്കെ പ്രാധാന്യം നൽകി അർത്ഥമില്ലാത്ത ആരാധനകളിൽ സംതൃപ്തി അടയുന്നത്. ഇല്ലേ, നല്ല കാര്യത്തിനുവേണ്ടി തുടങ്ങിയതാണ്. ഒട്ടുമുക്കാലും ആചാരങ്ങൾ ആളുകൾക്ക് ഇന്ന് അർത്ഥശൂന്യമാണ്. എന്നാലും അതിൽ കടിച്ചു ഞാലുകയാണ്. ആത്മീകതയുടെ ലക്ഷണം അതാകുന്നു എന്നത്ര പലരും കരുതുന്നത്. ദേവാലയം വന്നതിനു ശേഷവും ലേവിയർ തങ്ങളുടെ പഴയ പണി തുടരുന്ന പക്ഷം എങ്ങനെയായിരുന്നേനേയും എന്ന് ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ട് ചിരിക്കും. ഇല്ലേ, ലേവിയരോട് ദൈവം പറഞ്ഞത് ഇപ്രകാരമാണ്: ഇനിയും നാം മരുഭൂമിയിൽ ചുറ്റിക്കറങ്ങുവാൻ പോകുന്നില്ല. ഇനിയും നമുക്ക് ഒരു ആലയം ഉണ്ടാകണം. നിങ്ങളുടെ ശുശ്രൂഷ പഴയതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. ദൈവത്തോടുകൂടെ നാം ചുവടുകൾ വെച്ച് മുന്നേറേണ്ടത് ആവശ്യമത്രേ. അനേക സഭകളിൽ ഇതുപോലെ ചിന്തിച്ച് ദൈവിക കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്നത് കാണാറില്ല. പഴയകാലത്ത് നമ്മുടെ പിതാക്കന്മാർ ഉപയോഗിച്ചിരുന്ന ആരാധനാക്രമം, മനോഹരമായി എഴുതപ്പെട്ട ആ പരസ്യാരാധനക്രമം ഇന്ന് അതുപോലെ തന്നെ ഒരു വ്യത്യാസവും വരുത്താതെ ഉപയോഗിക്കണമെന്ന് ശഠിക്കുന്നത് പലയിടത്തും അർത്ഥശൂന്യമായി തീരാറുണ്ട്. ഇല്ലേ, ഞാനൊരു ഉദാഹരണം മാത്രമേ പറഞ്ഞത്. മലയാളം അല്പം പോലും അറിയാൻ പാടില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് മലയാളം ഇംഗ്ലീഷ് അക്ഷരത്തിൽ എഴുതി അവർക്ക് അറിയാമെങ്കിലും ഇല്ലായെങ്കിലും അവരെക്കൊണ്ട് നിർബന്ധിച്ച് വായിപ്പിക്കുകയും അത് നിർബന്ധപൂർവം അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവർ എതിർക്കുക മാത്രമേയുള്ളൂ. എന്നാൽ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ, അവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ അവരോട് പറഞ്ഞു മനസ്സിലാക്കുവാൻ ആർക്കാ മനസ്സുള്ളത്? ലേവിയർക്കിപ്പോൾ പുതിയ ശുശ്രൂഷകളാണുള്ളത്. ഇന്ന് അർത്ഥശൂന്യമായത് അവർ മാറ്റിക്കളഞ്ഞു. പെട്ടകം ഇനിയും എടുത്തുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. അത് സ്ഥിരമായി ഇപ്പോൾ യെരുശലേമിൽ ഒർനാന്റെ മെതിക്കളത്തിൽ ഇരിക്കേണ്ടതാണ്. ദാവീദ് ആ സ്ഥലം വിലയ്ക്ക് വാങ്ങി. ദേവാലയം അവിടെ പണി കഴിപ്പിക്കുന്നതാണ്. ദേവാലയത്തിൽ ലേവ്യർക്ക് പല ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ടുണ്ട്. പണ്ട് അതാവശ്യമായിരുന്നു. എന്നാൽ ഇന്ന് അതാവശ്യമില്ല. അതിനേക്കാൾ ഉന്നതമായ വേറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ദാവീദ് അവരെ മുറപ്രകാരം തിരിച്ചു, എന്നിട്ട് ശുശ്രൂഷയ്ക്കാക്കി. അവരുടെ ശുശ്രൂഷയെക്കുറിച്ച് 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്. 28 മുതൽ: അവരുടെ മുറയോ യഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കായി പ്രാകാരങ്ങളിലും അറകളിലും സകല വിശുദ്ധ വസ്തുക്കളെയും ശുദ്ധീകരിക്കുന്നതിലും ദേവാലയത്തിലെ ശുശ്രൂഷയുടെ വേലയ്ക്ക് അഹ്റോന്റെ പുത്രന്മാരെ സഹായിക്കുന്നതും കാഴ്ചയപ്പവും പുളിപ്പില്ലാത്ത ദോശകളായും ചട്ടിയിൽ ചുടുന്നതായും കുതിർക്കുന്നതായും അർപ്പിക്കുന്ന ഭോജനയാഗത്തിനുള്ള നേരിയ മാവും സകലവിധ പരിമാണവും അളവും നോക്കുന്നതും രാവിലെയും വൈകുന്നേരവും യഹോവയെ വാഴ്ത്തി സ്തുതിക്കേണ്ടതിന് ഒരുങ്ങി നിൽക്കുന്നതും യഹോവയ്ക്ക് ശബത്തുകളിലും അമാവാസികളിലും ഉത്സവങ്ങളിലും യഹോവയുടെ സന്നിധിയിൽ നിരന്തരം അവയെക്കുറിച്ചുള്ള നിയമത്തിനനുസരണമായ സംഖ്യപ്രകാരം ഹോമയാഗങ്ങളെ അർപ്പിക്കുന്നതും സമാഗമന കൂടാരത്തിന്റെ കാര്യവും വിശുദ്ധ സ്ഥലത്തിന്റെ കാര്യവും യഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷയിൽ അവരുടെ സഹോദരന്മാരായ അഹ്റോന്റെ പുത്രന്മാരുടെ കാര്യവും വിചാരിക്കുന്നതും തന്നെ. എത്ര മനോഹരമായിരിക്കുന്നു അവർക്ക് കൊടുത്തിരിക്കുന്നതായിട്ടുള്ള ഉത്തരവാദിത്തം എന്നോർക്കണം. നമുക്കിനിയും 24 അധ്യായം കൂടെ നോക്കാം. ഈ അധ്യായത്തിൽ ദേവാലയത്തിലെ ശുശ്രൂഷയ്ക്കായി അഹ്റോന്റെ പുത്രന്മാരെ വിഭജിച്ചാക്കുന്നതിനെക്കുറിച്ചാണ് നാം വായിക്കുന്നത്. 24 അധ്യായത്തിന്റെ ആദ്യത്തെ രണ്ട് വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. അഹരോന്റെ പുത്രന്മാരുടെ കൂറുകളോ, അഹരോന്റെ പുത്രന്മാർ നാദാബ്, അബീഹു, എലയാസർ, ഈഥാമാർ. നാദാബും അബീഹുവും അവരുടെ അപ്പനു മുമ്പേ മരിച്ചുപോയി. അവർക്ക് പുത്രന്മാർ ഉണ്ടായിരുന്നതുമില്ല. അതുകൊണ്ട് എലയാസാറും ഈഥാമാരും പൌരോഹിത്യം നടത്തി. അഹരോന്റെ പുത്രന്മാർ പുരോഹിതന്മാരായിരുന്നു. അവർ മരുഭൂമിയിലായിരുന്ന കാലയളവിലേക്കാണ് ഈ വിവരണം നമ്മെ കൊണ്ടുപോകുന്നത്. ലേവ്യപുസ്തകം 10 അധ്യായത്തിൽ നാദാബിന്റെയും അബീഹുവിന്റെയും പാപത്തെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. അനന്തരം അവരുടെ മരണം സംഭവിച്ചതിനെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും 24 അധ്യായത്തിന്റെ 3 വാക്യം നോക്കിക്കേ. ദാവീദ് എലയാസാറിന്റെ പുത്രന്മാരിൽ സാദോക്, ഈഥാമാരിന്റെ പുത്രന്മാരിൽ അഹീമേലെക് എന്നിവരുമായി അവരെ അവരുടെ ശുശ്രൂഷയുടെ മുറപ്രകാരം വിഭാഗിച്ചു. വളരെ ഉന്നതമായ സംഘടനാ പാടവമാണ് ദാവീദ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. ദേവാലയം പണികഴിപ്പിക്കുന്നതിനാവശ്യമായ സ്ഥലം വാങ്ങുകയും അതിനുവേണ്ട സാധന സാമഗ്രികൾ ശേഖരിക്കുകയും മാത്രമല്ല, ദാവീദ് ഇപ്പോൾ ശുശ്രൂഷയ്ക്കായി പുരോഹിതന്മാരെ നിയമിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടത്രേ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ദേവാലയം ദാവീദിന്റേതായിരുന്നു, ശലോമോന്റേതല്ലായിരുന്നു എന്ന്. 24 5 വാക്യം നോക്കിക്കേ. എലയാസാറിന്റെ പുത്രന്മാരിലും ഈഥാമാരിന്റെ പുത്രന്മാരിലും വിശുദ്ധ സ്ഥലത്തിന്റെ പ്രഭുക്കന്മാരും ദേവാലയത്തിന്റെ പ്രഭുക്കന്മാരും ഉള്ളതുകൊണ്ട് അവരെ തരഭേദം കൂടാതെ ചീട്ടിട്ട് വിഭാഗിച്ചു. ഈ പുത്രന്മാർക്ക് 24 പേർക്കും മുറപ്രകാരം ശുശ്രൂഷയ്ക്ക് ക്രമീകരണം ചെയ്തു. ഒരു മകന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടർ വന്ന് അവരുടെ ശുശ്രൂഷ ചെയ്യും. പിന്നീട് വേറൊരു മകന്റെ നേതൃത്വത്തിൽ വേറെ ഒരു കൂട്ടർ വന്ന് ആദ്യത്തെ കൂട്ടരെ പറഞ്ഞയക്കുകയും പിന്നീട് ശുശ്രൂഷയിൽ ഏർപ്പെടുകയും ചെയ്യും. ഇങ്ങനെയായിരുന്നു അവരെ ക്രമീകരിച്ചിരുന്നത്. അതെ, ഈ ഡ്യൂട്ടി മാറുന്നത് കാണുവാൻ വളരെ രസകരമായ ഒരു സംഗതിയായിരുന്നു എന്നത്രേ ഞാൻ ചിന്തിക്കുന്നത്. വളരെ കൃത്യനിഷ്ഠയോടെ സൂക്ഷ്മതയോടുകൂടെയാണ് അവർ ഇത് ചെയ്തിരുന്നത്. എല്ലാവർക്കും ഒരേ സമയം ശുശ്രൂഷ ചെയ്യുവാൻ കഴിയുന്ന വിധം ലേവിയരുടെ കുടുംബം വളർന്നു വർദ്ധിച്ചിരുന്നു. നാം മുമ്പ് കണ്ടതുപോലെ യോശുവയുടെ കാലം മുതൽ ദാവീദിന്റെ കാലം ആയപ്പോഴേക്കും ഏതാണ്ട് അവർ 8,000 നിന്ന് 38,000 വർദ്ധിച്ചിരുന്നു. ഈ കാരണത്താലാണ് ദാവീദ് അവരെ ക്രമക്രമമായി വിഭജിച്ചത്. തുടർന്ന് കെഹാത്തിന്റെ പുത്രന്മാരെയും അതിനുശേഷം മെരാരിയുടെ പുത്രന്മാരെയും വിഭജിക്കുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ കുടുംബവും ദേവാലയ ശുശ്രൂഷയിൽ പങ്കുകൊള്ളത്തക്ക വിധത്തിലാണ് ദാവീദ് പദ്ധതി തയ്യാറാക്കിയത്. ഇനി നാം സംഗീതക്കാരെയും വാദ്യക്കാരെയും സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച് വായിക്കുന്നു. ഈ വിധത്തിൽ ദാവീദ് സംഗീതക്കാരെ ക്രമീകരിക്കുന്നതായി 25 അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 25 1-2 വാക്യങ്ങൾ. ദാവീദും സേനാധിപതിമാരും കിന്നരം, വീണ, കൈത്താളം എന്നിവ കൊണ്ട് പ്രവചിക്കുന്നവരായ അസാഫിന്റെയും ഹേമാന്റെയും യഥൂദാന്റെയും പുത്രന്മാരെ ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചു. ഈ ശുശ്രൂഷയിൽ വേല ചെയ്തവരുടെ സംഖ്യയാവിത്. ആസാഫിന്റെ പുത്രന്മാരോ രാജാവിന്റെ കൽപ്പനയാൽ പ്രവചിച്ച ആസാഫിന്റെ കീഴിൽ ആസാഫിന്റെ പുത്രന്മാരായ സക്കൂർ, യോസെഫ്, നഥന്യാവ്, അശരേല ഇവയെല്ലാം ദേവാലയം പണിയുന്നതിനു മുമ്പ് തന്നെ ക്രമീകരിച്ചു എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതത്രേ. 68 സങ്കീർത്തനത്തിൽ ദാവീദിന്റെ മനോഹരമായ വാക്കുകൾ നമുക്ക് കേൾക്കുവാൻ കഴിയും. നിന്റെ ദൈവം നിനക്ക് ബലം കൽപ്പിച്ചിരിക്കുന്നു, ദൈവമേ നീ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് സ്ഥിരപ്പെടുത്തണമേ, യെരുശലേമിലുള്ള നിന്റെ മന്ദിര നിമിത്തം രാജാക്കന്മാർ നിനക്ക് കാഴ്ച കൊണ്ടുവരുമെന്ന്. 68 സങ്കീർത്തനത്തിന്റെ 28-29 വാക്യങ്ങൾ. ലോകത്തിന് ഒരു സാക്ഷ്യമായി യെരുശലേമിൽ ദേവാലയം നിലകൊള്ളേണ്ടതത്രേ. അങ്ങനെ നിലകൊള്ളുന്ന സമയത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ദാവീദ് ഇപ്രകാരം എഴുതിയിരിക്കുന്നത്. ദേവാലയം പണി കഴിപ്പിക്കപ്പെടുന്നതിന് വളരെ മുമ്പ് തന്നെ സംഗീതക്കാരും ദൈവത്തെ ആരാധിക്കുവാൻ യെരുശലേമിൽ കൂടി വന്നിരുന്നു. അവർ പാടിയിരുന്ന പാട്ടുകളിൽ ഒന്നാണ് ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചത്. ദാവീദ് പെട്ടകം യെരുശലേമിലേക്ക് കൊണ്ടുവന്ന ആ ഒരു സമയത്ത് ഒരു കൂടാരത്തിൽ അതിനെ അവൻ വെച്ചു. അതുകൂടാതെ ഒർന്നാന്റെ മെതിക്കളത്തിൽ ഒരു യാഗപീഠവും ഉണ്ടായിരുന്നു. അവിടെ ദാവീദ് ദൈവത്തിന് ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ച കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. 7-8 വാക്യങ്ങളിലേക്ക് നമുക്ക് വരാം. 25 അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ. യഹോവയ്ക്ക് സംഗീതം ചെയ്യുവാൻ അഭ്യസം പ്രാപിച്ച നിപുണന്മാരായവരുടെ സകല സഹോദരന്മാരുമായി അവരുടെ സംഖ്യ 288. താങ്കളുടെ ഉദ്യോഗക്രമം നിശ്ചയിക്കേണ്ടതിന് അവർ ചെറിയവനും വലിയവനും ഗുരുവും ശിഷ്യനും ഒരുപോലെ ചീട്ടിട്ടു. ചീട്ടിട്ടു എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് അവരെ 24 കൂട്ടമായി വിഭജിക്കുവാൻ ചെയ്തതായ ഒരു ക്രമം മാത്രമാണ്. അതെ, മാസത്തിൽ 2 പ്രാവശ്യം അവരുടെ ശുശ്രൂഷയിൽ മാറ്റം വന്നിരുന്നു എന്നർത്ഥം. അതായത് ആണ്ടിൽ 2 ആഴ്ചക്കാലം മാത്രം ഓരോ ഗ്രൂപ്പും ശുശ്രൂഷ ചെയ്യേണ്ടിയിരുന്നു. അനന്തരം അവർ തങ്ങളുടെ പട്ടണത്തിലേക്ക് മടങ്ങിപ്പോയി അവിടെ ശുശ്രൂഷ ചെയ്തിരുന്നു. ഈ പുരോഹിതന്മാരും ലേവ്യരും ഉപദേശകരായി പലവിധത്തിൽ ഇസ്രായേൽ ദേശത്തെല്ലാടവും ശുശ്രൂഷ ചെയ്തു പോന്നു. ദാവീദിന്റെ ഭരണകാലത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ഈ ക്രമീകരണം. അതെ, ദേശത്തെല്ലാടവും ശുശ്രൂഷ ചെയ്യുവാൻ ആളെ നിയമിച്ചത്. അതുകൊണ്ടത്രേ അവയെക്കുറിച്ച് ദൈവം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ അവനുവേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ നമുക്ക് സാധിക്കുമോ? ദാവീദ് വളരെയധികം ആത്മീക ബോധത്തോടെ ദൈവീക ചിന്തയോടെ തന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. ആ താൻ ഭരിച്ചതായ രാജ്യം ദൈവത്തിന് ഹിതകരമാവണ്ണം ജീവിക്കേണ്ടതിന് തന്നാലാവോളം എല്ലാം ചെയ്യുവാൻ ദാവീദ് സമർപ്പിക്കപ്പെട്ടവനായിരുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ദൈവം തന്നിട്ടുള്ള സാധ്യതകളെ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ താങ്കൾ എത്രമാത്രം ഉത്സാഹം കാണിക്കാറുണ്ട്? ജീവിതത്തെ ദൈവനാമ മഹത്വത്തിനുവേണ്ടി ഉപയോഗിക്കുന്നിടത്തോളം അനുഗ്രഹിക്കപ്പെട്ട വേറെ ഒന്നുമില്ല. ഒരുപക്ഷെ വളരെ ധൃതി പിടിച്ച ഒരു ജീവിതത്തിന്റേതായ പ്രത്യേക സാഹചര്യത്തിലായിരിക്കും താങ്കൾ ജീവിക്കുന്നത്. ഒരുപക്ഷെ താങ്കൾക്ക് ദൈവിക കാര്യങ്ങളിൽ, ആത്മീക കാര്യങ്ങളിൽ ഇടപെടുവാൻ യാതൊരു സ്വാതന്ത്ര്യവും ഇല്ലാത്തതായ ഒരു പശ്ചാത്തലത്തിലായിരിക്കും ജീവിക്കുന്നത്. എന്നാൽ താങ്കളായിരിക്കുന്ന സ്ഥാനത്ത് ദാവീദിനെ പോലെ ഹൃദയത്തിൽ വലിയൊരു താൽപര്യമുണ്ട് എങ്കിൽ അത് സാധിപ്പിച്ചു തരുവാൻ ദൈവം മതിയായവനാണ്. ഒരുപക്ഷെ താങ്കളുടെ ആയുസ്സിൽ അത് സാധിച്ചെന്ന് വരില്ല. എന്നാൽ താങ്കളുടെ പിൻപിൽ നിന്നുള്ള പ്രാർത്ഥനയും പ്രയത്നവും കാരണം ദൈവം അതിനുള്ള വഴിയൊരുക്കും. താങ്കളുടെ ജീവകാലത്ത് തന്നെ അത് സാധിച്ചു കാണുന്നത് വളരെ സന്തോഷകരമായ അവസ്ഥയായിരിക്കും. എന്നിരുന്നാലും സാധിച്ചില്ലെങ്കിലും നിരാശപ്പെടാതെ മുൻപോട്ടു പോയാൽ ദൈവം നമ്മുടെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിക്കും എന്നുള്ള ആ ഉറപ്പ് ദൈവവചനത്തിൽ നിന്നും, പ്രത്യേകിച്ച് നാം ഇപ്പോൾ പഠിക്കുന്നതായ ദാവീദിന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരിക്കലും നിരാശപ്പെടാതെ ദൈവഹിതപ്രകാരം മുൻപോട്ടു പോകുവാൻ ജീവിതത്തെ ക്രമീകരിക്കുമോ? പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് തന്നതായ ദൈവിക ആലോചനകൾക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു. സാഹചര്യം അനുകൂലമല്ലാതെ കാണുമ്പോൾ, മുൻപോട്ട് നോക്കുമ്പോൾ സാധ്യമല്ല എന്ന് ചിന്തിക്കുന്നതായ ചില പ്രത്യേക പശ്ചാത്തലത്തിൽ ഞങ്ങൾ നിരാശപ്പെട്ടു പോയിട്ടുണ്ട്. കർത്താവേ, എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് തോന്നി പ്രാർത്ഥന പോലും ആ കാര്യത്തിൽ നിർത്തിപ്പോയത് ക്ഷമിക്കണമേ. നിങ്ങളുടെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ദൈവം അവിടുന്നാകുന്നതോർത്ത് സ്തോത്രം. ആ ഉറപ്പ് വീണ്ടും ഞങ്ങൾക്കിന്ന് തന്നതിനായി സ്തുതിക്കും. കർത്താവേ, ഇന്ന് വചനം കേട്ട ആരെങ്കിലും നിരാശപ്പെട്ടിരിക്കുന്നുവെങ്കിൽ നിന്റെ കുഞ്ഞുങ്ങളെ നീ പ്രത്യാശ കൊണ്ട് നിറച്ച് സമാധാനത്തിൽ വഴി നടത്തണമേ. ഫലകരമായൊരു ദിവസം ഞങ്ങൾക്ക് തന്നാട്ടെ. ജീവിതത്തിന്റെ ശേഷിക്കുന്ന ദിവസങ്ങളും ഫലകരമാക്കി തീർത്താട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാൽ
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐ ഡി malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-4255-882. നമ്പർ ഒരിക്കൽ കൂടി: 1-860-4255-882.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
ജീവകാലം.